നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗം നമുക്ക് വായിക്കാം.
ഫസ്റ്റ് തിമോത്തി
ചാപ്റ്റർ 6 വേഴ്സ് 11 and 12. ഒന്ന് തിമോത്തിയോസ് 6:11-12 വാക്യങ്ങൾ.
നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ.
But flee from these things, you man of God, and pursue righteousness, godliness, faith, love, perseverance, and gentleness. Fight the good fight of faith. Take hold of the eternal life to which you were called, and you made the good confession in the presence of many witnesses. കോണ്ടെക്സ്റ്റ് നമുക്കറിയാം, നാം കേട്ടിട്ടുണ്ട്. യു മാൻ ഓഫ് ഗോഡ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. ചെറുപ്പക്കാരനായ, ലജ്ജാശീലനായ, ഒത്തിരി എൻകറേജ്മെന്റൊക്കെ ആവശ്യമുള്ള തിമോത്തിയോസിനെ പൗലോസ് വിളിക്കുകയാണ്. യു മാൻ ഓഫ് ഗോഡ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. വളരെ ചുരുക്കമായി മാത്രം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിളിയാണ്. വളരെ ചുരുക്കം പേരെ കുറിച്ച് മാത്രമേ യു മാൻ ഓഫ് ഗോഡ് എന്ന് വിളിച്ചിട്ടുള്ളൂ. അതിലൊന്ന്, പഴയ നിയമത്തില് മോശയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. 90-ആം സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് അങ്ങനെയാണ്, ദൈവപുരുഷനായ മോശയുടെ സങ്കീർത്തനം. ദൈവപുരുഷൻ, മാൻ ഓഫ് ഗോഡ്. ഒരാൾക്ക് ലഭിക്കാൻ കഴിയുന്ന, ഞാൻ വിചാരിക്കുന്ന ഏറ്റവും വലിയ പദവി അതാ, ദൈവത്തിന്റെ മനുഷ്യൻ. നമുക്ക് വേണമെങ്കിൽ ഒത്തിരി പേരിൽ ആൾക്കാരെ നമ്മളെ വിളിച്ചേക്കാം. ഒരു താഴ്മയുള്ള മനുഷ്യൻ, സ്നേഹമുള്ള മനുഷ്യൻ, ഉപകാരിയായ മനുഷ്യൻ, ക്ഷമയുള്ള മനുഷ്യൻ. ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ഒത്തിരി വിശേഷണങ്ങൾ പറയും. എന്നാൽ ഞാൻ വിചാരിക്കുന്നത്, ഒരു മനുഷ്യന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും അൾട്ടിമേറ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിളി അതാണ്. യു മാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പാഷൻ ആയിരിക്കട്ടെ സഹോദരങ്ങളെ ഇക്കാര്യം. ഒരു ദൈവ മനുഷ്യനായി തീരുവാൻ. എന്താ ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ, ദൈവത്തെ മാത്രം കണ്ണുമ്പിൽ കാണുന്നവൻ, ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് അറിഞ്ഞ് അത് ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. യു മാൻ ഓഫ് ഗോഡ്, ഇത് വിളിക്കുന്ന പൗലോസ്, ഹീസ് എ മാൻ ഓഫ് ഗോഡ്. അത് വിളിക്കുന്ന പൗലോസ് ഒരു ദൈവമനുഷ്യനാണ്. ദൈവമനുഷ്യന്റെ പ്രത്യേകത നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? അവരോടൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമുക്കൊരു ഇമ്മീഡിയറ്റ്ലി നമുക്ക് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കാൻ പറ്റും, ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പാട് നമുക്ക് കിട്ടും. കാരണം ദേ ആർ ഇൻ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ദ ലോർഡ്. ഒരു ദൈവമനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, നിരന്തരമായി ദൈവവുമായിട്ടുള്ളൊരു സമ്പർക്കം, ദൈവത്തെ കേൾക്കുവാനായിട്ടുള്ള ഒരു പാഷൻ, ഒരു ആഗ്രഹം, ദൈവത്തിന്റെ കൂടെ നടക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ശുഭചായൻ നടന്ന കല്യാണത്തിന്റെ മെസ്സേജിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേ. അതായത്, അവിടെ കഴിഞ്ഞ ദിവസം മിഥുന്റെ മാരേജിന് അവർ പോയപ്പോഴത്തേന് അവിടെ പറഞ്ഞൊരു മെസ്സേജിന്റെ ഒരു ലൈനെ കേട്ടുള്ളൂ, പക്ഷെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഇന്ന് രാവിലെ എനിക്കൊന്ന് ബാബു ചെറിയാനാണ് തോന്നുന്നു പ്രസംഗിച്ചത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്, ഒരാള് ദൈവത്തിന്റെ, ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു എന്ന് പറയുമ്പോൾ ഹാനോക്ക് പിള്ളേരെ വഴക്ക് പറയാതിരുന്നില്ല, ഭാര്യ തെറ്റ് കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കാതിരുന്നില്ല. അപ്പോൾ ഒരു ദൈവമനുഷ്യനായതുകൊണ്ട് ആ വ്യക്തി മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. ഒന്നും മിണ്ടുന്നില്ല, അത് സൗമ്യതയുള്ള മനുഷ്യൻ. ഓക്കെ, ഫൈൻ. പക്ഷെ ഒരു ദൈവമനുഷ്യന്റെ പ്രത്യേകത, അവൻ തെറ്റ് കണ്ടാൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ വഴക്ക് പറയുന്നവനായിരിക്കും, ഭാര്യയാണ് തെറ്റ് കാണിച്ചെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിനായിരിക്കും. പക്ഷെ പറയുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ബഹളം വെക്കത്തില്ലായിരിക്കാം, പക്ഷേ അത് ചൂണ്ടിക്കാണിക്കുന്നതിനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യു മാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ദൈവമനുഷ്യനായിരിക്കുവാനായിട്ട്. ഞാൻ പറഞ്ഞത് ദൈവമനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണ് ഇടക്കിടക്ക് ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഇവിടെ ഞാൻ തിമോത്തിയോസിന്റെ ലേഖനം വായിച്ചപ്പോഴത്തേന് അതിന്റെ അകത്തുനിന്ന് എന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും പൗലോസ് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്ന ലേഖനം ആരംഭിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തില് അതിന്റെ 17-ാം വാക്യം യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു 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 വന്നിട്ട് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. വേഴ്സ് 17
നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ.
Now to the King eternal, immortal, invisible, the only God, be honor and glory forever and ever. Amen. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു എഴുത്ത് എഴുതുമ്പോഴത്തേന് നമ്മളങ്ങ് എഴുതിപ്പോൾ വിഷയങ്ങൾ അങ്ങ് എഴുതി വിടുക. പക്ഷേ പൗലോസ് ഇടയ്ക്കങ്ങ് പോസ് ചെയ്യുക. എഴുതി എഴുതി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കത്തല് വന്നു. ഉടനെ അദ്ദേഹം വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല. പെട്ടെന്ന് പറയാണ്, നൗ ടു ദ കിങ് ഇറ്റേണൽ, നിത്യനായ രാജാവ്, നിത്യനായ ദൈവം, ഇമ്മോർട്ടൽ, നശിച്ചു പോകാത്തവനായ ദൈവം, ഇൻവിസിബിൾ, കാണപ്പെടാൻ കഴിയാത്ത ദൈവം, ദി ഓൺലി ഗോഡ്, ബി ഓണർ ആൻഡ് ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ. ആമേൻ. ഒരു ലേഖനത്തിന്റെ അകത്ത് എഴുതി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഹൃദയം ദൈവത്തെങ്കിലേക്ക് പോവുകയാണ്. ഒരു ദൈവമനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഒന്നതാ, അവൻ സംസാരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അവന്റെ ചിന്തയും ഹൃദയമൊക്കെ ദൈവത്തെങ്കിലേക്ക് തിരിയും. മേ ബി പുറമെ വാക്കുകൾ കൊണ്ട് പറയണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു കത്തൽ ദൈവത്തെക്കുറിച്ച്, നിത്യനായ ദൈവം. സൗരങ്ങൾ, ഈ ദൈവിക ചിന്തയാ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നത്. ഇടക്കിടക്കിടക്കുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാ, ദൈവത്തെക്കുറിച്ച് ദൈവത്തോടുള്ള ഒരു നന്ദിയാ, ദൈവത്തോടുള്ള ഒരു സ്തുതിയാ, നിരന്തരമായി ദൈവകൃപയിൽ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നേ. ഇതില്ലാതെ പോകുമ്പോഴാ നമ്മൾ വിശ്വാസത്തിൽ വീക്കായി പോകുന്നത്, ഇതില്ലാതെ പോകുമ്പോഴാ നാം മടുത്തു പോകുന്നത്. പക്ഷെ ഇടക്കിടക്കിടക്കുള്ള ഈ ഒരു ചിന്ത, Lord, you are so loving. So loving. മാഡം കേണ്ട ഒരു ഓട്ടോബയോഗ്രഫി ഞാൻ എന്റെ ഉണ്ടെന്ന് മൊത്തം വായിച്ചിട്ടില്ല, പക്ഷെ അത് ചിലതൊക്കെ ഒന്ന് മറിച്ചു നോക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ്, ഇടക്കിടക്ക് ഓട്ടോബയോഗ്രഫി എഴുതുമ്പോൾ അവർ പിന്നെ ദൈവത്തോടായി അവരുടെ സംസാരം അങ്ങനെ എഴുതുന്നേ, ദൈവത്തോട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഡയറി എഴുതുന്ന വ്യക്തികളായിരിക്കാം ചിലരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഡയറി എഴുത്തിൽ ഇടയ്ക്കത് ദൈവത്തോടുള്ള സംസാരമായിട്ട് ഡയറി എഴുത്ത് മാറുന്നുണ്ടോ? പ്ലീസ് അല്ലോ, നമ്മുടെ പ്രാർത്ഥനകൾ അത് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സ്തുതി, ദൈവത്തോടുള്ള ആരാധന ഇടയ്ക്കിടയ്ക്ക് ഉയരുന്നുണ്ടോ? അതാ ഒരു ദൈവമനുഷ്യന്റെ പ്രത്യേകത. ഹീസ് കംപ്ലീറ്റ്ലി മൊത്തമായിട്ടും ദൈവത്തെക്കുറിച്ചുള്ള വിചാരങ്ങളിൽ, ചിന്തകളിൽ മുഴുകി നിൽക്കുന്ന വ്യക്തി. ഇനി വീണ്ടും താഴേക്ക് ഇങ്ങനെ എഴുതി എഴുതി വരുന്ന പൗലോസ് അവസാനിപ്പിക്കുന്ന 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ വീണ്ടും എഴുതുകയാണ്. Chapter 6 verse 15.
ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ.
കേട്ടോ, ഈ രണ്ടും ഇതിന്റെ മുകളിലും താഴെയും പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ മുകളിലും താഴെയുമുള്ള ഒരൊറ്റ ടോപ്പിക്കിന്റെ ഇടയ്ക്കൊരു ബ്രേക്കിംഗ് കൊണ്ട് വന്നിട്ട് പൗലോസ് പറയുകയാണ്, ധന്യനായ ഏകാധിപതി, ഹി ഹൂ ഈസ് ദ ബ്ലെസ്ഡ് ആൻഡ് ഓൺലി സോവറിൻ, ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്, ഹൂ എലോൺ പൊസസസ് ഇമ്മോർട്ടാലിറ്റി ആൻഡ് ഡ്വെൽസ് ഇൻ അൺഅപ്രോച്ചബിൾ ലൈറ്റ്, whom no man has seen or can see, to whom be honor and eternal dominion. Amen. ദൈവ മനുഷ്യന്റെ പ്രത്യേകത ഏതാ? ദൈവത്തെ കുറിച്ചുള്ള ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുക, ദൈവത്തെ കുറിച്ചുള്ള ധ്യാനം നിരന്തരമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ. അത് ഏതെങ്കിലും ഒരു മെസ്സേജ് കേൾക്കുന്നു എന്നുള്ളതല്ല സൗരങ്ങൾ, എന്നോ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ദൈവത്തെ കുറിച്ചുള്ള ഒരു ചിന്ത, ദൈവത്തോടുള്ള ആരാധന. നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ ഒരു സെന്റൻസിൽ എഴുതിയിരിക്കുന്നത്, ഹി ഈസ് ദ ബ്ലെസ്ഡ്, ധന്യനായ ഏകാധിപതി, ധന്യനാ ദൈവം, ഹി ഈസ് ബ്ലെസ്ഡ്, ഹി ഈസ് ദി ഓൺലി സോവറിൻ, ദൈവം മാത്രമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ദൈവം. ഹിസ് ഓൺലി സോവറിൻ. നിങ്ങൾക്കറിയാമോ, സോവർ ദൈവത്തിന്റെ സോവറിനിറ്റി എന്നുള്ള ഒറ്റ ആട്രിബ്യൂട്ടിലാണ് ബാക്കി എല്ലാ ആട്രിബ്യൂട്ടും നിലനിൽക്കുന്നത്. ദൈവത്തിന്റെ സോവറിനിറ്റി, ദൈവം എന്റെ മലയാളം എന്താ സോവറിനിറ്റി എന്നുള്ള എന്റെ സോവറിനിറ്റി, പരമാധികാരം. ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ള ഒരൊറ്റ ആട്രിബ്യൂട്ടിലാണ് ദൈവത്തിന്റെ ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സും ചെന്ന് ചേരുന്നത്. പരമാധികാരിയായ ദൈവം, പ്രൈസ് ദി ലോർഡ്. അൺഅപ്രോച്ചബിൾ ലൈറ്റ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം. എന്റെ ഒട്ടു മുമ്പിൽ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പൊന്തിയോസ് പിലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശു. ഓ പ്രൈസ് ദി ലോർഡ്, ബ്യൂട്ടിഫുൾ. ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയം മുഴുവൻ സോനങ്ങൾ ഈ ഒരു കാര്യത്താൽ പിടിക്കപ്പെടട്ടെ. ദൈവത്തെ കുറിച്ചുള്ള നിരന്തരമായ ചിന്ത നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഉത്സാഹിപ്പിക്കട്ടെ. ഞാൻ പറയാം, ഒരൊറ്റ ചിന്തയുണ്ടല്ലോ നമ്മുടെ അകത്തുനിന്ന് തീ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും മാറിപ്പോകും. ഹീസ് ഓൺലി സോറിൻ. അവനാണ് പരമാധികാരി എന്നുള്ള ഒരൊറ്റ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ ഞാൻ പറയട്ടെ, എല്ലാ ഭാരങ്ങളും അവിടെ വെച്ച് മാറിപ്പോകും. കാരണം എന്താ, അവനാണ് പരമാധികാരിയെങ്കിൽ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പൗലോസ് പറഞ്ഞ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. അത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലെ മുകളിലത്തെ വാക്യത്തിലേക്ക് വരാം. ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. വിശ്വാസം എന്ന ഒരു പോരാട്ടക്കളമാണ്. എന്താ വിശ്വാസം? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അതൊരു പോർക്കളമാ സഹോദരങ്ങളെ. പിശാച് നമ്മുടെ ജീവിതത്തില് തകർക്കുവാനായിട്ട് നോൽക്കുന്ന കാര്യം നമ്മുടെ വിശ്വാസമാണ്. ഇതാണ് ഏറ്റവും വലിയ ഫൈറ്റ്. ഇതാ അപ്പോൾ നാം ഒരു പോർക്കളത്തിലാ. ഒന്നാമത് തിരിച്ചറിയണം, വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. നമ്മളൊരു പോർക്കളത്തിലാ. എന്താ ഇവിടെ പോരാട്ടം? വിശ്വാസത്തിന്റെ പോരാട്ടം. എന്താ വിശ്വാസത്തിന്റെ പോരാട്ടം? കാരണം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ, വിശ്വാസത്തിൽ നമ്മെ താഴെ കളയുവാൻ, വിശ്വാസത്തിൽ നമ്മെ അകറ്റുവാൻ വേണ്ടിയിട്ടാണ് പിശാച് തന്ത്രങ്ങൾ മെനയുന്നത്. അത് നാം തിരിച്ചറിയണം. അപ്പോൾ നമുക്കൊരു എതിരാളിയുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. ആ എതിരാളിയുടെ ആക്രമണം നമ്മുടെ വിശ്വാസത്തെ തകർത്തു കളയാനായിട്ടാണ്. പൗലോസ് പത്രോസ് അതിനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത്, പൗലോസ് പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും അത്രേ. പത്രോസ് അതിനെ കുറിച്ച് പറയുമ്പം വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5:8-9.
നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത്
നിൽപ്പീൻ. അവിടെയും ഈ പത്രോസ് പൗലോസ് പറഞ്ഞ കാര്യം പത്രോസ് കൂടെ ഒന്നുകൂടെ ഉറപ്പിക്കുക. എന്താണ്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ എന്ന പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്? റെസിസ്റ്റ് ഹിം, എതിർത്ത് നിൽക്കണം. എങ്ങനെ എതിർത്ത് നിൽക്കുന്നേ? Firm in your faith. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിട്ട് അവരോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നുള്ള മെച്ചം എന്നാ? താഴെ എഴുതിയിട്ടുണ്ട് വേഴ്സ് 10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹി വിൽ ഹിംസെൽഫ് വിൽ പെർഫെക്റ്റ് യു, ഹി വിൽ കൺഫേം യു, ഹി വിൽ സ്ട്രെങ്തൻ യു, ഹി വിൽ എസ്റ്റാബ്ലിഷ് യു. ഉണ്ടോ? ദൈവം നമ്മെ കൺഫേം ചെയ്യുമെന്ന്, ദൈവം നമ്മെ പെർഫെക്റ്റ് ചെയ്യുമെന്ന്, ദൈവം നമ്മെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന്, ദൈവം നമ്മെ ഉറപ്പിക്കുമെന്ന്. പ്രൈസല്ലോ. പക്ഷെ എന്താണെന്നറിയാമോ, ഇതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഈ വിശ്വാസത്തിൽ എതിർത്ത് നിൽക്കുമ്പോൾ എന്തുണ്ടെന്നാ പറഞ്ഞേ? കഷ്ടമുണ്ടെന്ന് പറഞ്ഞ് അല്പസമയത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. ഒരു ദൈവാസനെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞത്, അതായത് ഒരു പോരാളി, ഒരു വിശ്വാസി, അവൻ തന്റെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ, യേശു കർത്താവിനെ മീറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി മുറിവുകളൊക്കെ ഉള്ളവനായിട്ടായിരിക്കും അവനോട് ചെല്ലുന്നേ. വിശ്വാസത്തിൽ എതിർത്ത് നിൽക്കുന്നതിന്റെ ചില മുറിവുകളൊക്കെ ആയിട്ടായിരിക്കും അവനോട് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരുതുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സഹോദരങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞത് അനേകം നാള് ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പോരാട്ടമുണ്ട് എന്നുള്ളൊരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാനായിട്ടുള്ള ഒരു പിശാചിന്റെ തന്ത്രങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മറന്നുപോകും. യു നീഡ് ടു ബി വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഒരു പോരാട്ടമുണ്ട്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ എന്ന എബ്രായേലിന്റെ കാര്യം പറഞ്ഞേ. ആദ്യ വിശ്വാസം എന്ത് ചെയ്യാം? അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ. യൂദ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? യൂദായുടെ ലേഖനത്തിലും ആ വിശ്വാസത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം, അതിന്റെ മൂന്നാം വാക്യം. ജൂഡ്
പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി.
ആ ശ്രദ്ധിച്ച്, യൂദായും പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ വന്നിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് യൂദായും മാറുകയാണ്. എന്താ? വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. വൈ? എന്റെ താഴെ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നമ്മുടെ തിമോത്തിയോസ് നമുക്ക് സംസാരിക്കാം. എന്താ കാര്യം? വിശ്വാസത്തിന്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ എഴുതാനുള്ള കാര്യം എന്താ? അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒത്തിരി ദുരുപദേശങ്ങളുണ്ട്. ഒത്തിരി ദുരുപദേശങ്ങൾ ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, അന്ന് തുടങ്ങിയതാ. എന്താ ദുരുപദേശങ്ങളുടെ പ്രത്യേകത? ദുരുപദേശങ്ങളുടെ പ്രത്യേകത അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ മാറ്റിക്കളയുന്ന കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്ന കാര്യമാണ്. അതെന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്? ആദ്യം സഭയിൽ ഉണ്ടായിരുന്നതും ഇന്ന് നമ്മളെ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ നമ്മളത് ചിന്തിക്കാൻ പോവുക. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് യൂദായ്ക്ക് തോന്നി. വിശ്വാസത്തിന്റെ പോരാട്ടം കഴിക്കണമെന്ന് പൗലോസ് പറഞ്ഞു. വിശ്വാസത്തിൽ എതിർത്ത് നിൽക്കണമെന്ന് പത്രോസ് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഫെയ്ത്ത്, വിശ്വാസം. കാരണം എന്താണെന്നറിയാമോ? അതാ അതിന്റെ കോർ. ക്രിസ്തീയ ജീവിതത്തിന്റെ കോർ എന്താ? ഫെയ്ത്ത്. അതിന്റെ ആരംഭം അതാ. എന്താ? മാനസാന്തരവും യേശു ക്രിസ്തുവെങ്കിലെ വിശ്വാസവും, അതാ അതിന്റെ കോർ. അത് പോയാൽ കഴിഞ്ഞു, അവിടെ കൊണ്ട് തീർന്നു. പിന്നെ നമുക്ക് ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു പാപം ചെയ്തു, അതിനെ വെച്ച് മടങ്ങി വരാം. പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ദാറ്റ്സ് വെരി സീരിയസ്. ഇതിനെക്കുറിച്ചാണ് ഇവിടെ തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് സംസാരിക്കുക. ആദ്യത്തെ കാര്യം അതിന്റെ ആറാം അധ്യായത്തിന്റെ പത്താം വാക്യം.
സകലവിധ ദോഷത്തിനും മൂലമല്ലോ ദിവ്യാഗ്രഹം, സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു.
ശ്രദ്ധിക്കണേ, വിശ്വാസം വിട്ട് ഉഴന്ന്. ഫസ്റ്റ് തിമോത്തി 6:10, ഒന്ന് തിമോത്തിയോസ് 6:10 ഞാൻ വായിച്ചു. വിശ്വാസം വിട്ടുഴന്നു. അപ്പോൾ വിശ്വാസം വിട്ടുഴന്നു പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പൗലോസ് ഇവിടെ സംസാരിക്കുക. Wandered away from the faith. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അത് മാത്രമല്ല, വിശ്വാസം വിട്ടുഴന്ന് മാത്രമല്ല, അവർ ബഹുദുഃഖങ്ങൾക്ക് അതീനരായി. Pierced themselves with many griefs. എഴുതിയിരിക്കുക. ആരാ ഈ വിശ്വാസം വിട്ടുഴന്ന് പോയ ആൾക്കാർ? എന്റെ മോള് അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ അതൊരു പ്രധാനപ്പെട്ട വേർഡ് എടുത്തിട്ട് ആരായി വിശ്വാസം വിട്ടുഴന്നു പോകുന്നു നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ അതിന്റെ 9 വാക്യം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദോസ് വാണ്ട് ടു ഗെറ്റ് rich fall into temptation and a snare and many foolish and harmful desires which plunge men into ruin ആൻഡ് ഡിസ്ട്രക്ഷൻ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ, വിശ്വാസം വിട്ടൊഴന്ന് പോകുന്നവരാരാ? ദോസ് ഹു വാണ്ട് ടു ബിക്കം റിച്ച്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ. എന്തുകൊണ്ടാണ് ധനികന്മാരാകാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതിന്റെ കാര്യം തൊട്ടുമോൾ ഇതിലുണ്ട്. അതിന്റെ ആറാം വാക്യം വായിക്കാം.
അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതിനും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം.
ഓക്കെ, അവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഒരു വാക്ക് അവിടെ ശ്രദ്ധിച്ചോ, ആറാം വാക്യത്തിലെ ബട്ട് ഗോഡ്ലിനെസ് ആക്ച്വലി ഈസ് എ മീൻസ് ഓഫ് ഗ്രേറ്റ് ഗെയിൻ വെൻ അക്കമ്പനീഡ് ബൈ കണ്ടെന്റ്മെന്റ്. ഇവിടുത്തെ മലയാളത്തിന്റെ അകത്ത് അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. അതിന്റെ കൃത്യ ട്രാൻസ്ലേഷൻ തൃപ്തിയോടുകൂടിയ ദൈവഭക്തി എന്നാണ് അതിന്റെ അർത്ഥം. ഗോഡ്ലിനെസ് വിത്ത് കണ്ടെന്റ്മെന്റ് ഇസ് എ ഗ്രേറ്റ് ഗെയിൻ. തൃപ്തിയോടുകൂടിയ ദൈവഭക്തി, ദൈവഭക്തിയുടെ കൂടെ പോകേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചേർന്ന് വരുന്ന ഒരു കാര്യമാണെന്ത്? തൃപ്തി. ഈ തൃപ്തിയില്ലായ്മയാണ് ഇവരെ ധനികന്മാരാകുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അതാ പൗലോസ് അവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾ ധനികനാകാനായിട്ട് ഓടുന്നത്? വൈ? അതിന്റെ റീസൺ എഴുതി വെച്ചിരിക്കുകയാണ്. ഹീസ് നോട്ട് കണ്ടന്റ്. അവൻ തൃപ്തനല്ല എന്നുള്ള അവിടുത്തെ പ്രശ്നം. തൃപ്തനല്ല. സഹോദരങ്ങളെ, ഇതെവിടെ കൊണ്ട ഈ തൃപ്തിയില്ലായ്മ എവിടെ അവസാനിച്ചെന്നറിയാമോ? വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിപ്പോയി. ആലോചിച്ച് നോക്കാൻ, ചെറിയൊരു കാര്യമാണ് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ. തൃപ്തി ഒരു ദൈവഭക്തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൃപ്തി. ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ്, യു ആർ ഗോഡ്ലി. നിങ്ങൾ തൃപ്തനാണോ എന്നുള്ളതാ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രഭാതത്തിൽ. ഞാൻ തൃപ്തനാണോ? എന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ തൃപ്തനാണോ? എന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഞാൻ തൃപ്തനാണോ? അപ്പോ നിങ്ങൾ ചോദിക്കാൻ, എന്റെ വേറെ കടവ എങ്ങനെ തൃപ്തനാകാനായിട്ട് പറ്റും? ന്യായമായ ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് ആദ്യം തിരിച്ചറിയേണ്ട ഒരു സത്യം, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആത്മീയ കാര്യം എന്താണെന്നറിയാമോ? എന്റെ ജീവിതത്തെ ദൈവം കാണുന്നെന്നും അറിയുന്നെന്നും നിയന്ത്രിക്കുന്നെന്നും അവന്റെ കരങ്ങളിലാണ് ഞാനെന്നുമുള്ള തിരിച്ചറിവാ ഒരാത്മീയൻ ആദ്യം വേണ്ട ഒരു കാര്യം. അവിടെ നിന്നേ തൃപ്തി ആരംഭിക്കുകയുള്ളൂ. എന്റെ ബൗണ്ടറീസ് ദൈവം അറിയുന്നു. എന്റെ സാഹചര്യങ്ങൾ, ഞാൻ ഇന്ന് ബാംഗ്ലൂരിലായിരിക്കുന്നെങ്കിൽ അത് ദൈവമാക്കി വെച്ചിരിക്കുന്നതോ? ഞാൻ ഇന്ന് ഈ പർട്ടിക്കുലർ ജോലിയിലായിരിക്കുന്നെങ്കിൽ അത് ദൈവമാക്കി വെച്ചിരിക്കുന്നതോ? ഞാൻ ആ പർട്ടിക്കുലർ സ്ഥലത്ത് താമസിക്കുന്നെങ്കിൽ ദൈവമാക്കി വെച്ചതാ? പക്ഷെ ദൈവമാക്കി വെച്ചതിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്ത് പോകാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. അതാണ് ഫ്രീ വിൽ. നമുക്ക് പോവാം, കുഴപ്പമില്ലെന്ന്. ആ ക്രോസ് ചെയ്യുന്നതിനെ കുറിച്ചും കൂടെ അവിടെ എഴുതി വെച്ചിരിക്കുന്നേ. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ബൗണ്ടറി, അതിൽ തൃപ്തനാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സീ, നമുക്കൊരു പ്രമോഷൻ കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഒരു പ്രമോഷൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിലും വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആത്മീയ ബോധ്യം അനുസരിച്ച് കുറച്ച് ബോധ്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്ക് വലിയ ദൈവമേ, ഇവിടെ ദൈവം നീ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണല്ലോ. ഇനി ഒരാളിനി പ്രാർത്ഥിച്ചെന്ന് എഴുതി വലിയ മഹാഭാവമൊന്നുമില്ല, ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ആയിരിക്കുന്ന പൊസിഷനിൽ നമുക്കൊരു തൃപ്തിയുണ്ടോ? എന്റെ ഏറ്റവും റൂട്ട് പ്രോബ്ലം ഉണ്ടെന്നറിയാവോ? കമ്പാരിസൺ. തൃപ്തിയില്ലായ്മയുടെ ഒന്നാമത്തെ റീസൺ കമ്പാരിസണാണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാ. ആർ വി കമ്പയറിംഗ് അവേഴ്സൽസ് വിത്ത് അതേഴ്സ്? ഞാൻ ചോദിക്കട്ടെ, കുടുംബത്തിൽ തൃപ്തിയുണ്ടോ? കുടുംബജീവിതത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മള് അതിന്റെ ഫോളോ അപ്പ് ആയിരുന്നല്ലേ. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ഒരു സിറ്റുവേഷൻ, എന്റെ കുടുംബത്തിൽ ഞാൻ തൃപ്തനാണോ? എന്റെ ഭാര്യയിൽ ഞാൻ തൃപ്തനാണോ? ഭാര്യയ്ക്കുണ്ടെന്ന് ഒരു 100,000 കുറവുണ്ട്. ദാറ്റ് ഈസ് ട്രൂ, ദാറ്റ് ഈസ് റൈറ്റ്, അതൊക്കെ ശരിയാ. പക്ഷെ എങ്കിലും എവിടെ തൃപ്തി വരുന്ന അറിയാമോ? ദൈവമാണ് ഇവളെ എന്നോട് ചേർത്തത് എന്നുള്ള തിരിച്ചറിവിലാണ് തൃപ്തി വരുന്നത്. ദൈവം തന്നതാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? എന്ത് ചെയ്യണം? ആ സ്തോത്രത്തോടെ എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഭാര്യയെ ഓർത്തൊരു സ്തോത്രം പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു തൃപ്തിക്കുറവുണ്ടെന്ന് അർത്ഥം. നമുക്ക് തൃപ്തി വരുമ്പോൾ ആ സ്തോത്രം പറഞ്ഞു അല്ലേ? കരണ്ട് വരുമ്പോ കണ്ടിട്ടില്ലേ ഉടനെ സ്തോത്രം, നല്ല ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഏമ്പൊക്കെ വിടുമ്പം സ്തോത്രം ഇല്ലേ? തൃപ്തിയോടൊപ്പം നമുക്ക് എന്ത് വരും? ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സ്തോത്രവും ഒരു സ്തുതിയൊക്കെ വരും. ദാറ്റ് ഈസ് നോർമൽ. ഞാൻ ചോദിക്കുന്നത് ഭാര്യയിൽ തൃപ്തിയുണ്ടോ? കുറവുകളില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഭാര്യയിൽ അല്ലെങ്കിൽ ഭർത്താവിൽ തൃപ്തിയുണ്ടോ? കുറവുകളുണ്ടെന്നേ. പക്ഷെ ദൈവമാണ് തന്നിരിക്കുന്നതെന്നും ഇത് ദൈവമാണ് ഞങ്ങളെ ഒരുമിച്ചാക്കി വെച്ചിരിക്കുന്നതെന്നും ഉള്ള ബോധ്യത്തിലാണ് നമുക്ക് തൃപ്തി വരുന്നത്. ഈ പോട്ടെ, രണ്ടാമത്തെ കാര്യം അതിനേക്കാളും വലിയ കാര്യം, കുഞ്ഞുങ്ങള്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ തൃപ്തരാണോ? അവിടെയാണ് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ ഉള്ളത്. നാട്ടിലൊക്കെ ഞാൻ ആടിയ കലോത്സവത്തിനൊക്കെ, അവിടെ മത്സരം നടക്കുകയാണ്, ഡാൻസ് മത്സരം, പ്രസംഗ മത്സരം, പാട്ട് മത്സരം. അത് കഴിയുമ്പോഴത്തേക്ക് ജഡ്ജസ് വിധി പ്രഖ്യാപിക്കും, ഇന്ന ആൾക്ക് ഫസ്റ്റ്, അപ്പം സെക്കൻഡ് കിട്ടിയവരെല്ലാം കൂടെ ഫസ്റ്റ് കിട്ടുന്ന സാറിനെ തല്ലുന്നു, പ്രഖ്യാപിച്ച് സാറിനെ അടിക്കുന്നു. നാട്ടിൽ ഭയങ്കര വിഷയമാണ്. പക്ഷെ നമ്മൾ എന്നാളെന്നെ അറിയാം, നമ്മൾ അവരെ പോലൊന്നും അല്ല. നമ്മൾ വളരെ മനോഹരമായി ഇത് ഹൃദയത്തിൽ ഒതുക്കി വെക്കുക, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ആർ വി റിയലി സാറ്റിസ്ഫൈഡ്? നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ നമ്മൾ തൃപ്തരാണോ? കഴിവോറും അവരത്രമാത്രം പഠിക്കുന്നില്ലായിരിക്കാം, ഫൈൻ, നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം, പഠിക്കാൻ ഉത്സാഹിപ്പിക്കണം, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ എങ്കിലും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുകയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ തൃപ്തിയില്ലാതെ, ചിലരെ കണ്ടിട്ടില്ലേ എപ്പോഴും ഒരു തൃപ്തരല്ല ഒരു കാര്യത്തിൽ, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്ത് കണ്ടാലും എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. വൈ? ബിക്കോസ് ദേ ആർ ഫ്രസ്ട്രേറ്റഡ് ഇൻ സം ഏരിയാസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, തൃപ്തി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സഹോദരങ്ങളെ. തൃപ്തിയില്ലാതെ നിങ്ങൾ ഇനി എത്ര ദൈവഭക്തനാകാൻ നോക്കിയാലും ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടു ദിവസം സ്തോത്രം പറയും, ഒരു ദിവസം ഉപവാസം എടുക്കും, അടുത്ത ദിവസം ദേ കിടക്കും താഴെ. കാരണം എന്താ? യു ആർ കമ്പയറിംഗ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. യു ആർ കമ്പയറിംഗ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. കഴിവുകൾ ഒരു പ്രധാനപ്പെട്ട രീതിയാ. എന്റെ ഭർത്താവിന് വേണ്ടത്തരം കഴിവില്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് വേണ്ടത്തരം കഴിവില്ല. ഞാൻ പറഞ്ഞ ആ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തൃപ്തിയില്ലാതെ പരാതിപ്പെടാം. അല്ലെ, നിങ്ങൾക്ക് ചെയ്യാൻ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, എന്നറിയാമോ? അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ ചോയ്സ് ആയത്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ മിസറബിൾ ആയിട്ട് പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളാ. അതുകൊണ്ട് പറയുന്നതിന് ആ കാരാഗ്രഹ പ്രമാണിയുടെ പൗലോസ് പറഞ്ഞു, നീ നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ദൈവം ഇന്ന് രാവിലെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന അതേ വാക്യമാ, നിങ്ങൾ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യരുത്, ഒരു ദോഷവും ചെയ്യരുത്. അപ്പോ തൃപ്തി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അടുത്ത കാര്യം എന്ന് അറിയാവോ? ധനികനാകാൻ നോക്കും. അതാണ് പൗലോസോട് പറഞ്ഞു. കാരണം എന്നറിയാമോ, ഇന്ന് ലോകത്തില് എല്ലാവരുടെയും ഒരൊറ്റ സിംഗിൾ സൊല്യൂഷൻ എന്നറിയാമോ? പണം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം കൂടെ അതിൻ്റെ അത് മാനേജ് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പൊ തൃപ്തിയില്ലായ്മയുടെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ? പണം ഉണ്ടാക്കാൻ വേണ്ടി പോവുക. പണം ഉണ്ടെങ്കിൽ എവരിത്തിങ് വിൽ ബി ദെയർ. ന്യായമായിട്ട് അധ്വാനിക്കാൻ തെറ്റല്ല. നിങ്ങൾക്കറിയാമോ ഒരു കാര്യം? പ്രോട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? സ്വാഭാവികമായിട്ട് മാക്സ് വെബർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ബുക്കുണ്ട്, പ്രോട്ടസ്റ്റന്റ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അകത്ത് സംഭവിച്ച ഒരു കാര്യം, പ്രോട്ടസ്റ്റന്റ് റിഫോർമേഷൻ ഉണ്ടായ കൺട്രീസിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. എന്തുകൊണ്ടാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായത്? അതിന്റെ ഒരു റീസൺ ഇതായിരുന്നു. ഒന്ന്, ഈ വ്യക്തികൾ മാനസാന്തരപ്പെട്ടപ്പോൾ അവർ സത്യസന്ധരായിട്ട് മാറി. ഇത് ലോകം പഠിക്കുന്ന കാര്യം കേട്ടോ, ലോകം പോലെ ശ്രദ്ധിച്ച കാര്യമാണ്. അവർ സത്യസന്ധരായി മാറി. അടുത്ത, മദ്യപാനം നിന്നു, തൊഴിലിനോട് ആത്മാർത്ഥ ഉണ്ടായി. ഈ റീസൺസ് കൊണ്ട് നോർമലി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. അപ്പോൾ ന്യായമായിട്ട് നമ്മൾ പോകുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നേ. പക്ഷെ അതിനു വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുവൻ കിടന്ന് മല്ലുപിടിക്കുകയാണെങ്കിൽ സ്വരങ്ങളെ, എത്തിപ്പെടുന്ന കണ്ടീഷൻ ഇതാ. എന്താണെന്നറിയാമോ? അവൻ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരും. അവിടെ എപ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയത്തിനകത്ത്. ഇനി ശ്രദ്ധിച്ചോ, ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതായത്, ഈ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന്, ഈ അതൃപ്തിയോടുകൂടി ഇരിക്കുമ്പോഴായിരിക്കും ഒരാൾ വന്ന് പറയുന്നത്, ദേ ഒരു പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, പരിചയമുള്ള ഒരു 5 പേരെ വിളിച്ചാൽ മതി, പിന്നെ വീട്ടിൽ ഇരുന്നാൽ ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് ചെക്ക് വന്നുകൊണ്ടിരിക്കും. കേട്ടിട്ടുണ്ടോ കാര്യം? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അഞ്ചുപേരുടെ ഫോൺ നമ്പർ തന്നാൽ മതി, അല്ലെങ്കിൽ അഞ്ചുപേരെ പരിചയപ്പെടുത്തിയാൽ മതി, അല്ല നിങ്ങൾ അഞ്ചു പേർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി, പിന്നെ നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി. ബാങ്കിലോട്ട് എന്ന് വന്നുകൊണ്ടിരിക്കും, ചെക്ക് വന്നുകൊണ്ടിരിക്കും. സ്വരങ്ങളെ ലോകം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ലോകത്തിന്റെ ചില ഇതിൽ അവര് നമ്മളെക്കാൾ ഭംഗിയായിട്ട് അവർ ക്ലാസ് എടുക്കുന്നത് സാക്ഷ്യം പറച്ചിലുണ്ട് കേട്ടോ. ഇവിടെ ഏതോ ഒരു പരിപാടിക്ക് ഒരു പ്രോഗ്രാം ഇതുപോലെ ഒരു പോളിസി എടുപ്പിക്കുന്നതാണ്, മറ്റുള്ളവരോട് പോളിസി എടുപ്പിക്കുന്നതാണ്. എന്നിട്ട് അവരൊന്ന് ഒരാളൊന്ന് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞതാണ്, കഴിഞ്ഞ എന്റെ വെക്കേഷൻ സിംഗപ്പൂരിലായിരുന്നു. ഞാനും ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ ഒരു രണ്ടാഴ്ചക്കാലം സിംഗപ്പൂരിൽ ഞങ്ങളായിരുന്നു. ഇപ്പോൾ എനിക്ക് ഡസ്റ്റർ കാറാണ് എനിക്കിപ്പോൾ ഉള്ളത്. അവർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാക്ഷി എവിടെയുണ്ട്? അവിടെയും സാക്ഷിയുണ്ട്. ഇത് കേട്ടാൽ ഞാൻ പറയാം, ആരാ വീഴുന്നറിയാമോ? തൃപ്തിയില്ലാത്ത ഒരുവൻ ഈ ഒരു കാര്യം കേട്ടാൽ ഇമ്മീഡിയറ്റ്ലി അവിടെ വീഴും. ഓർത്തോണം, പിശാചിനറിയാം എവിടെ ഒരുത്തനെ പിടിക്കേണ്ടതെന്ന്. ഒരുത്തൻ തൃപ്തിയില്ലാതിരിക്കുക, അപ്പോൾ അവൻ എന്തും ചെയ്യും അതിന് വേണ്ടിയിട്ട്. നമ്മുടെ ആ ഏരിയയിലൊക്കെയാണ് പിശാചി നോട്ട് വിടുന്നത്. എവിടെന്നറിയാമോ? ഇവിടെ കൊളുത്തിയാൽ പിന്നെ ഇവൻ എവിടെ നിന്നാ പോകുന്ന അറിയാം? എവിടെ പോകുന്നേ? നമ്മൾ ഓർക്കും, നമ്മളൊരു ഒരു ഒരു സാമ്പത്തികമായ കാര്യം നമ്മൾ അങ്ങോട്ട് ചെയ്താൽ എന്നെ സംഭവിക്കും? ഇത് സംഭവിക്കത്തില്ല. എവിടെ സംഭവിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ടെന്നറിയാമോ? തൃപ്തിയില്ലായ്മ മൂലം ഒരുവൻ ധനികനാകാനായിട്ട് ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോയാൽ എത്തിപ്പെടുന്നത് വിശ്വാസം വിട്ടൊഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരും. വി നീഡ് ടു ബി വെരി കെയർഫുൾ, വെരി കെയർഫുൾ. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം അതാ. അതുകൊണ്ട് യേശുവിനോട് പോലും അവൻ പറഞ്ഞു, ഈ ലോകവും അതിന്റെ മഹത്വവും എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം, ഇതൊക്കെയും നിനക്ക് തരാം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഏരിയ അതാണ്. വി നീഡ് ടു ബി കെയർഫുൾ. ദൈവം നമ്മുടെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇപ്പം ഒരു ഒരു വീട് ആവശ്യമുണ്ട്. ഓക്കെ, എന്ത് ചെയ്യണം? പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ചെലവിൽ നിന്ന് നമുക്ക് മിച്ചം പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിവെക്കാം. രണ്ടാമത്, നമുക്ക് അതിന് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവ് വാടക കൊടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കൊരു വീട് വേണം. അതൊക്കെ ചെയ്യുന്നുണ്ട്, തെറ്റൊന്നും ഇല്ലെന്നേ. പക്ഷേ എങ്ങനെയും ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹത്തിൽ രാവും പകലും പ്രാർത്ഥനയ്ക്ക് പോലും സമയമില്ലാതെ നമ്മൾ ഓടാൻ തുടങ്ങി വരുമാനം ഉണ്ടാക്കിയാൽ വീട് കിട്ടും. പക്ഷെ വീട് പണിത് കഴിയുമ്പം വേറൊരു കാര്യം കാണത്തില്ല, എന്താണെന്നറിയാമോ? വിശ്വാസം. ഞാൻ വിചാരിക്കുന്ന ഒരു വീടിന്റെ പ്രശ്നമല്ല ഇപ്പൊ, പലപ്പോഴും രണ്ട് വീടിന്റെ പ്രശ്നമാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ. നാട്ടിലൊരു വീടുണ്ട്, ബാംഗ്ലൂർ വീടിന്റെ കുഴപ്പമൊന്നുമില്ല, സ്തോത്രം, കർത്താവ് നല്ല വാടക കൊടുക്കാതെ കഴിയാം. പക്ഷേ നാട്ടിലൊരു വീടുണ്ടല്ലോ എന്നൊരു തൃപ്തി നമ്മുടെ ഹൃദയത്തെ ഭരിക്കത്തില്ല. ബാംഗ്ലൂരിലൊരു വീടുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ സ്വരങ്ങളെ ബഹുദുഃഖങ്ങൾക്ക് അതിൻ്റെ തീരും. ഇനി ദൈവം അതിന്റെ സാഹചര്യം ഒരുക്കുക. ഒരു സാഹചര്യം ദൈവം ഒരുക്കി, നമ്മൾ അതിന് ഒരു വീട് പണിതു, സ്തോത്രം, അതിന് ദൈവനാമം മഹത്വപ്പെടുന്നു ആ കാര്യങ്ങളിൽ. പക്ഷെ നേരെ മറിച്ച് ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഇവിടെ, ഇവിടെ തൃപ്തി ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിൽ വന്നു പിടിച്ചാൽ പിന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളു. ഗോഡ്ലിനെസ് വിത്ത് കണ്ടെൻമെന്റ് ഇസ് എ ഗ്രേറ്റ് ഗെയിൻ. ദൈവഭക്തോട് തൃപ്തിയോടുകൂടിയ ദൈവഭക്തി ഒരു വലിയ ഒരാദായമാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഒന്ന് തിമോത്തിയോസ് അതിന്റെ 18-19 വാക്യങ്ങൾ. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1:18-19.
മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ചു നല്ല യുദ്ധ സേവ ചെയ്യുക. ചില നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി.
അടുത്ത വാക്യങ്ങളുടെ,
ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു.
ശ്രദ്ധിച്ച സ്വരങ്ങളെ, അടുത്തൊരു ഏരിയ ഇവിടെ പറയാണ്, വേഴ്സ് 19, വിശ്വാസ കപ്പൽ തകർന്നുപോയി. എന്താ ഈ കപ്പല് തകർന്നു കഴിഞ്ഞാൽ കുഴപ്പം എന്നാ? വണ്ടി ആക്സിഡന്റ് ആണെങ്കിൽ ഇച്ചിരിയൊക്കെ മിച്ചം കിട്ടാൻ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ. പക്ഷെ കപ്പല് തകർന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ ചുരുക്കുക. നമ്മളധികം കപ്പൽ യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പരിചയമില്ല. ചെയ്ത ഒരാളാണ് പൗലോസ്. ഇപ്പൊ കപ്പലിൽ യാത്രയൊക്കെ ചെയ്തപ്പോഴത്തേന് പുള്ളിക്കാരൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, 14 ദിവസം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊന്നും കാണാതെ അവര് ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ അത്രമാത്രമേ ആൾക്കാർ എന്ത് ചെയ്തു, ഭക്ഷണം പോലും കഴിച്ചില്ല. കാരണം കപ്പൽ തകർന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. ഇവിടെ രണ്ടുപേരുടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഹുമനയോസും അലക്സാണ്ടറും. എന്ത് ചെയ്തു? വിശ്വാസ കപ്പൽ തകർന്നുപോയി. എന്താ കാര്യം? അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോടെ, അവിടെ 19-ാം വാക്യം, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട്. നമ്മളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല മനസാക്ഷി. ഈ തിമോത്തിയോസ് ലേഖനത്തിലാണ് ഈ മനസാക്ഷിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നല്ല മനസാക്ഷി. പൗലോസ് പറഞ്ഞ സിനിമയിലുണ്ട്, ഞാൻ ഇന്നേ വരെ കേവലം ദൈവത്തിന്റെ മുമ്പാകെ നല്ല മനസാക്ഷിയോടുകൂടി ആയിരുന്നു. എന്താ മനസാക്ഷി എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കല്. എന്താ മനസാക്ഷി? കോൺഷ്യൻസ്. വാട്ട് ഈസ് കോൺഷ്യൻസ്? മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കത്തിയാണെന്ന് അതിനെ കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കത്തി. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, നമുക്ക് ബോധ്യമുള്ള കാര്യത്തിൽ തെറ്റ് ചെയ്താൽ, ഈ ഹൃദയത്തിലേക്ക് ഈ കത്തി ഇറാട്ട് എന്ത് ചെയ്യും? ഒന്ന് ടച്ച് ചെയ്യും. അതാ മനസാക്ഷിയുടെ ഒരു പ്രത്യേകത. നമ്മൾ പറയത്തില്ലേ, എടാ അവന് യാതോ ഒരു മനസാക്ഷി കുത്തും ഇല്ലല്ലോ. ആ ഇത് ഈ മനസാക്ഷി കുത്ത്. ഈ കത്തി എന്ത് ചെയ്യും? ഇടയ്ക്ക് ഒരു കുത്തു കുത്തും. പക്ഷെ എന്താ പറയുക, കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നിരന്തരമായിട്ട് ഈ കുത്ത, ഈ മനസാക്ഷിയുടെ കുത്ത് കൊണ്ടിട്ടും വീണ്ടും മുന്നോട്ട് പോയാൽ കുറച്ചു കഴിഞ്ഞ ഒരു ദിവസം ചോദിച്ചിരിക്കുന്നത് തഴമ്പായിട്ട് മാറും. പിന്നെ കുത്ത് കൊണ്ടാലും കുഴപ്പമില്ല. ചിലരെന്ത് ചെയ്തു? നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. സ്വരങ്ങൾ, നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കറിയാം തെറ്റാണെന്ന്. നമ്മൾ ചില സമയത്ത് നമുക്ക് ബലഹീനതകളുണ്ട്, ഓക്കെ, ഞാൻ പറഞ്ഞത് ഫൈൻ. പക്ഷെ നമുക്ക് ബോധ്യമുണ്ട് ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യം വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതെന്ത് ചെയ്യുന്നറിയാമോ? അത് തഴമ്പിച്ചു പോയിട്ട് നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാനൊരു അപകട സാധ്യതയുണ്ട്. ഇനി അതിന്റെ റിസൾട്ടും കൂടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? അവര് ദൂഷണം പറയാൻ തുടങ്ങിയെന്ന് എഴുതി വെച്ചിരിക്കുന്നേ. മനസാക്ഷിയുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്നറിയാമോ? ദൂഷണം പറയുക. ചെല്ലി പറഞ്ഞു കേട്ടിട്ടില്ലേ, ആരായി ഇവിടെ ശരിയുള്ള കേട്ട ഓർത്താ മതി, പുള്ളിക്കാരന്റെ മനസാക്ഷി പോയിരിക്കുക. ഇവിടെ ആര് ശരിയല്ലെന്നേ. ബാക്കി എല്ലാവരെ കുറിച്ചും അപവാദം പറയാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അവരും ശരിയല്ല, ഇവരും ശരിയല്ല, അവരും ശരിയല്ല. ഒരാളെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്, ഓക്കെ ഫൈൻ, നല്ലൊരു നല്ല നല്ലൊരു നല്ല ആറ്റിറ്റ്യൂഡിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചിലര് എല്ലാവരെ കുറിച്ചും എപ്പോഴും ദൂഷണം പറയുന്നെങ്കിൽ ഓർത്തോണം, അവരുടെ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു പോയി. വിശ്വാസ കപ്പൽ അതിന് ഓട്ട വീണു. ഒരുപക്ഷെ അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാതിരിക്കാൻ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നല്ല മനസാക്ഷി, ദൈവം പാകെ ഒരു നല്ല മനസാക്ഷി കിട്ടിയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗോഡ്ലിനെസിനെ കുറിച്ച് തന്നെ പറഞ്ഞൊരു വാക്യം തൊട്ട് മുകളിലുണ്ട്, അതിന്റെ 1-ാം അധ്യായത്തിന്റെ Verse 5, 5-ാം വാക്യം വായിക്കാമെങ്കിലും.
ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ.
അതിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ എങ്കിൽ പോലും അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്താണെന്നറിയാമോ? സ്നേഹം, സ്നേഹമാ ആത്മീയജീവിതത്തിന്റെ ആ ഒരു അൾട്ടിമേറ്റം. സ്നേഹം, ഒന്ന് ദൈവത്തോടുള്ള സ്നേഹം, ഒന്ന് മനുഷ്യരോടുള്ള സ്നേഹം. എന്നാൽ ഈ സ്നേഹം ഉളവാകുന്ന എവിടെന്നാണെന്നറിയാമോ? ഒരു പ്യുവർ ഫെയ്ത്ത്, ഈ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് ഉണ്ടാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ഒന്ന്, പ്യുവർ ഹാർട്ട്, ഒരു നിർമ്മലമായ ഒരു ഹൃദയം വേണം. അതുകൊണ്ടാണ് സംഗീതകാരൻ പറഞ്ഞത്, കർത്താവേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമേ. എ പ്യുവർ ഹാർട്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? എ ഗുഡ് കോൺഷ്യൻസ്, നല്ല മനസാക്ഷി. മൂന്നാമത്, നിർവ്യാജ വിശ്വാസം, സിൻസിയർ ഫെയ്ത്ത്. ഇതിൽ നിന്നേ ഒരു ഒരു പ്യുവർ ആയിട്ടുള്ള ലവ് ഉണ്ടാവുള്ളൂ. ചെറുങ്ങളെ, സ്നേഹം, യഥാർത്ഥമായ സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ഒരു പ്യുവർ ഹാർട്ട്, ഒരു നിർമ്മല ഹൃദയം ഉണ്ടായിരിക്കണം. നിർമ്മല ഹൃദയം, ദാവീദിന് ആദ്യം തിരിച്ചറിഞ്ഞ കാര്യം, ലോർഡ് മൈ ഹാർട്ട് ഈസ് കറപ്റ്റഡ്, ഇറ്റ്സ് എ കറപ്റ്റഡ് ഹാർട്ട്. എന്താ ദാവീദിന് നാഥൻ പ്രവാചകൻ വന്ന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തപ്പോൾ അവൻ ആദ്യം മനസ്സിലായത് എന്റെ ഹൃദയം ശരിയല്ല. എന്താ ഹൃദയം ശരിയല്ലാത്തത്? വക്രബുദ്ധി. ഒരുവനെ തന്റെ സുഖത്തിന് വേണ്ടിയിട്ട് മറ്റൊരുവനെ ഉപയോഗിച്ച ബുദ്ധി, തന്റെ സുഖത്തിന് വേണ്ടിയിട്ട് മറ്റൊരുവനെ കൊല്ലുവാൻ ഉപയോഗിച്ച ബുദ്ധി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിയ സ്വരങ്ങളെ, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? Need to think about it seriously. Pure heart നഷ്ടപ്പെട്ടു പോയി. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാ, ഞാൻ ഈ ചെയ്യുന്ന കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം എന്റെ സഹോദരൻ എന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് എന്റെ സഹോദരൻ ഞാൻ ഒരു ഭാരം വെച്ചു കൊടുക്കുകയാണോ? എ പ്യുർ ഹാർട്ട്. രണ്ട്, എ ഗുഡ് കോൺഷ്യൻസ്, നല്ല മനസാക്ഷി. മൂന്ന്, നിർവ്യാജ വിശ്വാസം. ഇതിൽ നിന്ന് വേണം എന്തുളവാകാനായിട്ട്? സ്നേഹമുളവാകാനായിട്ട്. അപ്പോൾ നമ്മുടെ നല്ല മനസാക്ഷി പോയാൽ വിശ്വാസ കപ്പൽ തകർന്നു പോകും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഇനി മൂന്നാമത്തെ കാര്യം, നാലാം അധ്യായം, ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4, അതിന്റെ ഒന്നാമത്തെ വാക്യം.
എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു.
എത്ര സ്ഥലങ്ങളിലെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞത്? വിശ്വാസത്തിൽ നിന്ന് വീണു പോവുക, വിശ്വാസം ത്യജിക്കും. എന്നെ കുറിച്ചാ പറഞ്ഞത്? ഭാവി കാലത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാകുമല്ലോ പറയുന്നത്. വിശ്വാസം ത്യജിക്കും. എങ്ങനെ വിശ്വാസം ത്യജിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? രണ്ട് കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ രണ്ടാം വാക്യം ഒന്ന്, രണ്ട് മൂന്നൊന്ന് വായിക്കാം.
അവർ സ്വന്തം മനസാക്ഷിയിൽ ചുവട് വെച്ചവരായി
വിവാഹം വിലക്കുകയും
സത്യത്തെ ഗ്രഹിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവൻ സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്നു കൽപ്പിക്കുകയും ചെയ്യും.
അടുത്ത വാക്യം.
എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല.
ദൈവവചനത്താലും
പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ.
ചില ഈ വാക്യം എടുക്കാറുണ്ട് കേട്ടോ, സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് രണ്ടെണ്ണം അടിക്കുമ്പോഴും ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ വാക്യത്തെ വളച്ചൊടിക്കുക. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിരുന്നു എന്താണെന്നറിയാമോ? ഒന്ന്, ഈ മാറ്റർ ഈവിളാണ്, സ്പിരിറ്റ് നല്ലതാണ്. ഈ ബോഡി എന്താണ്? ഈവിളാ, ശരീരം തിന്മയുള്ളതാ, ആത്മാവ് നന്മയുള്ളതാ. ഈ അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നോസ്റ്റിക്സിനിടയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഉപദേശം അതായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഈ ശരീരം തിന്മയായതുകൊണ്ട് നമ്മൾ ചില ആഹാര സാധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാനായിട്ട് പാടില്ല. രണ്ടാമത്തെ കാര്യം, ലൈംഗികതയും തെറ്റാണ്, അതുകൊണ്ട് വിവാഹം കഴിക്കാനും പാടില്ല, കാരണം ഇത് തിന്മയുള്ളതാ. ഇത് പൗലോസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ഈ ശരീരം തിന്മയുള്ളതാണെന്ന് എഴുതി വെച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ ശരീരം ദൈവമാ സൃഷ്ടിച്ചേ. ഈ ശരീരമല്ല തിന്മയ്ക്ക് കാരണം. കാരണം പിശാചിന് ശരീരമുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ അവനാണ് ഏറ്റവും തിന്മയുടെ ഉറവിടം, അവനാ തിന്മയുടെ എല്ലാം അവനാ. അപ്പൊ ശരീരം വേണമെന്നില്ല. അപ്പൊ ശരീരം എന്താണ്? നന്മയുള്ളതാ. അതുകൊണ്ട് ലൈംഗികത പാപമല്ല. വിവാഹ ജീവിതത്തിന്റെ അകത്ത് ലൈംഗികത വിശുദ്ധമാണ്, അത് ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നതാണ്, ദൈവം ശ്രേഷ്ഠമായിട്ട് കരുതുന്നതാണ്, അത് തെറ്റല്ല. എന്നാൽ വിവാഹത്തിന്റെ വെളിയിൽ അത് പാപമാണ്, അത് ഈവിളാണ്. അതുപോലെ തന്നെ ഭക്ഷണം, ചില ഭക്ഷണങ്ങൾ അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, തുടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്ന് ക്ലോസ് ചെയ്യാൻ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും ഇത് തന്നെയാണ്, ചില സാധനങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളിയാഴ്ച മാംസം ഭക്ഷിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട്. നോയമ്പെടുക്കുമ്പോൾ ചില സമയത്ത് മാംസം കഴിക്കാൻ പാടില്ല, ചിലപ്പം മീൻ കഴിക്കാൻ പാടില്ല, അങ്ങനെ ചിലപ്പം മുട്ട മാത്രം കഴിക്കാം, ചിലർക്ക് പാൽ കുടിക്കാനായിട്ട് പാടില്ല, കട്ടൻ കാപ്പി കുടിക്കാൻ പാടില്ല, ഒത്തിരി നിയമങ്ങളാണ്. സോ ഒരാളെ നിയമങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരാൾ സ്പിരിച്വൽ ആകത്തില്ല. നിയമങ്ങൾ കൊണ്ട് സ്പിരിച്വൽ ആകാനായിട്ട് കഴിയത്തില്ല. കർത്തൃമേശയുടെ അന്ന് രാവിലെ ഒന്നും കഴിക്കാൻ പാടില്ല, അങ്ങനെ നിയമം ഉണ്ടറിയാമോ? കർത്തൃമേശയുടെ അന്ന് ഞാൻ പറഞ്ഞ ഒരാൾ കഴിക്കാതിരിക്കുന്നത് പറ്റൊന്നുമില്ല, പക്ഷെ നിയമമാകുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഒരാളെന്ന് ഓക്കെ ഞാനൊന്ന് ഫസ്റ്റ് ചെയ്യണം, ഒരു നേരം ഫസ്റ്റ് ചെയ്യുന്നു, കം ഓക്കെ കുഴപ്പമില്ല. പക്ഷേ വേറൊരാൾ കഴിക്കുമ്പോഴത്തേന് നമ്മൾ അതിനെ കണ്ടിട്ട് ആ കർത്തൃമേശയുടെ രാവിലെ ഭക്ഷണം കഴിക്കുന്നു മഹാപാപം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്പിരിച്വാലിറ്റി ഉണ്ടാകത്തില്ല. പൗലോസ് പറയുന്നത് ഭാവി കാലം സംഭവിക്കുന്ന പറഞ്ഞത്, ഭാവി കാലത്ത് സംഭവിക്കും. ഇന്ന് ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ഇപ്പം എന്നാ യോഗ, ഏറ്റവും കൂടുതൽ യോഗ ഡേ ഒക്കെ പ്രഖ്യാപിച്ച് എന്നാ യോഗയുടെ സമയങ്ങളാണ് ഇപ്പം. കഴിഞ്ഞ ദിവസത്തെ പരസ്യം കണ്ടത്ര പേര് യോഗ ചെയ്തു. യോഗ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സൗരങ്ങളെ, ബേസിക്കലി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യോഗയുടെ റൂട്ട് ഹിന്ദുയിസമാണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു വെബ് സെർച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാകും, യോഗ ഉണ്ടാക്കിയത് ഹിന്ദു മിത്തോളജിയിൽ നിന്ന്, ഹിന്ദു ഇതിൽ നിന്നാണ് യോഗ ഉണ്ടാക്കിയത്. നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ BP ഞാൻ BP കൂടി ചത്തുപോട്ടെ, എന്നാലും കുഴപ്പമില്ലെന്നു. യോഗ ചെയ്താലേ BP കുറയുള്ളൂ, യോഗ ചെയ്താലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുള്ളൂ. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം, ഹിന്ദു മിത്തോളജിയാണ്. എന്റെ കർത്താവാണല്ലേ എന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, ഞാൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യട്ടെ, ദാറ്റ് ഇസ് അറ്റുതം, അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പക്ഷെ നാം തിരിച്ചറിയണം, ഇത് ബേസിക്കലി വന്നിരിക്കുന്നത് ഹിന്ദുയിസത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് ദൈവമക്കൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. പിന്നെ ചില സ്കൂളുകളിലൊക്കെ ഭയങ്കര നിബന്ധനയുണ്ട് യോഗ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ പിള്ളേരോട് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അവരോട് പറയാം, ഈ സമയത്ത് പ്രാർത്ഥിക്കാനോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ, കാരണം ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലും എന്തുണ്ട്, ഈ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളവരോട് പറഞ്ഞു കൊടുക്കണം, ഇത് എന്നാ ഇതിന്റെ റീസൺ ഇതാണ്. നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക, കാരണം അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹോം സ്കൂളിംഗ് ആരംഭിക്കണം. ഓക്കെ, തൽക്കാലം നമുക്ക് അതിന് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഫൈൻ. ഞാൻ പറഞ്ഞത് സോരങ്ങളെ, ഈ ആചാരനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് ഈസ്റ്റേൺ സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ, ഈ ഭാരതത്തിലാണ്, ഭാരതമുള്ള ഈ ഈസ്റ്റേൺ സ്ഥലത്താണ് ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുള്ളത്. എന്തുകൊണ്ട് സന്യാസിമാരെ ഭയങ്കര ആദരവ് എല്ലാവർക്കും? എന്തുകൊണ്ട് സന്യാസിമാരോട് ഭയങ്കര റെസ്പെക്ട് എല്ലാവർക്കും? വൈ? കാരണം അവർ കല്യാണം കഴിക്കുന്നില്ല, അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അവരെപ്പോഴും ഉപവാസമാണ്. അതുകൊണ്ട് നമുക്കും ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ ഞാൻ കണ്ട യേശു കർത്താവ്, അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു, അദ്ദേഹം സാധാരണക്കാരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ച യേശു കർത്താവാണ്. കാരണം കർത്താവ് അതുകൊണ്ട് തന്നെ പ്രൂവ് ചെയ്യാണ്, നമ്മൾ ആഹാരം കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല, അതിലൊന്നും സ്പിരിച്വാലിറ്റി ഉണ്ട്. പിന്നെ ഫാസ്റ്റിങ്ങിന്റെ സമയമുണ്ട്, വി നീഡ് ടു ഫാസ്റ്റ്. മണവാളൻ പോകുമ്പോൾ എന്ത് ചെയ്യണം, അവര് ഫാസ്റ്റ് ചെയ്യും, ഫാസ്റ്റ് ചെയ്യുന്ന സമയമുണ്ട്. പക്ഷേ ആഹാരം കഴിക്കാതിരിക്കുന്നത് മാത്രമാണ് സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ പൗലോസ് പറഞ്ഞ ഈ കാറ്റഗറിയിലേക്ക് നമ്മൾ വരികയാണ്. ഇതേപോലെ തന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നു. ഓക്കെ, ചിലർക്ക് അതിനുള്ള വിളിയുണ്ട്, ചിലരുടെ ഗിഫ്റ്റ് അതാണ്, അത് കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. പക്ഷേ അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോകുന്നവരെല്ലാം വിവാഹം കഴിക്കരുതെന്ന് ഒരു നിയമം കൊണ്ടുവന്നാൽ ദെൻ അവിടെ ഡോക്ടറിന് പ്രശ്നം ഉണ്ടാകും. ചിലടത്ത് അങ്ങനെയുണ്ട്, സുവിശേഷ പറയുന്നവരാരും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. കാത്തലിക് തിയോളജിയിൽ അച്ഛന്മാരാരും എന്ത് ചെയ്യരുത്, കല്യാണം കഴിക്കരുത്. അത് ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിക്കാൻ പറ്റുമോ? കാരണം അവർ കടന്നു പോകുന്ന പല പ്രശ്നങ്ങളും അവർ തിരിച്ചറിയണം കാര്യങ്ങൾ. ഓക്കെ, യു നീഡ് ടു നോ ദാറ്റ്. അതുകൊണ്ട് ശരീരം തിന്മയല്ല, ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവത്തിന്റെ കരവേലയാണ് മനുഷ്യൻ. അതോർത്ത് കർത്താവിന് എന്ത് ചെയ്യാം, നമുക്ക് സ്തോത്രം ചെയ്യാം. പ്ലീസ് അലോഡ്. അതുകൊണ്ട് അവിടെ ഇതിരിക്കുകയാണ്. ഇങ്ങനെ ചിലർ വിശ്വാസം തള്ളിക്കളയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് സെക്കൻഡ് തിമോത്തി, 2 തിമോത്തിയോസ് 3 അധ്യായം 8-9 വാക്യങ്ങൾ.
എന്നേസും എബ്രോസും മോശയോട് എതിർത്തുന്നത് പോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊണരുതാത്തവര് പത്രി, അവർ അധികം മുഴുക്കുകയില്ല. മേൽ പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും.
രണ്ടുപേരെ കുറിച്ച് പറയുകയാണ്, ജനസ് ആൻഡ് ജംബ്രസ്. ഇവർ മോശയോട് എതിർത്ത് നിന്നതുപോലെ സത്യത്തോട് മറുത്തു നിൽക്കുന്നു. അപ്പൊ സത്യത്തോട് മറുത്തു നിൽക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ജന്നസ് ജംബ്രസ് എന്ന് പറഞ്ഞ രണ്ടുപേരുടെ കാര്യം പറയാം. പക്ഷെ ബൈബിളില് ഇവരുടെ പേരില്ല. പക്ഷെ ഒരു യഹൂദന്മാരുടെ ഉള്ള ഒരു ലെജൻഡ് ഉണ്ട്, ഈ ഫറവോന്റെ കൊട്ടാരത്തില് വെച്ച് ഈ മന്ത്രവാദികള് മോശയ്ക്കെതിരായി എതിർത്ത് നിന്നില്ലേ, ആ അതിൽപ്പെട്ട രണ്ടുപേരാണ് ജന്നസ് ജംബ്രസ് എന്നുള്ള ആൾക്കാർ. ബൈബിളിൽ ഇവരുടെ പേരില്ല. പുറപ്പാട് 7-9 ഈ മന്ത്രവാദികള് മോശയോട് എതിർത്ത് നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ പൗലോസ് അതിൽ നിന്നടുത്താണ് കോട്ട് ചെയ്യുന്നത്, ബൈബിളിലില്ല. പക്ഷേ അങ്ങനെ ഒരു ലെജൻഡ് യഹൂദന്മാരുടെ ഇടയിലുണ്ട്, അന്ന് എതിർത്തുന്ന മന്ത്രവാദികൾ രണ്ടുപേര് ജന്നസും ജംബ്രസുമാണ്. അവര് മോശയോട് എതിർത്ത് നിന്നു. എന്ന കാര്യം എടുത്തു വെച്ചിട്ട് പൗലോസ് പറയാണ്, ഒരു ഗ്രൂപ്പ് ആൾക്കാര് എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത പറയാണ് ഭക്തിയുടെ വേഷം, അഞ്ചാം വാക്യം, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പ്രൈസ് ദി ലോർഡ്. സോ നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരാള് ഒരു സഭയുടെ കൺവെൻഷൻ വിട്ടിട്ട് വേറൊരു സഭയുടെ കൺവെൻഷൻ പോയ അന്നേരം ആൾക്കാർ അറിയും, അന്നേരം അവർ കംപ്ലൈന്റ് വരും, ദേ അവരിതേ അവരുടെ കൺവെൻഷൻ. ഇപ്പം എ പി സി ചർച്ച് ഓഫ് ഗോഡ് ആണെന്നിരിക്കട്ടെ, ഐ പി സി കാരൻ ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷന് പോയി, അടുത്ത ഞായറാഴ്ച പാസ്റ്ററിന്റെ അടുക്കൽ ആളെത്തു, പാസ്റ്ററേ നമ്മുടെ വിശ്വാസി ഇതേ ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷന് പോകുന്നു. പക്ഷെ ഇപ്പം ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പല ചാനലും വന്നതോടുകൂടി എല്ലാ വിശ്വാസികളും എല്ലാവരുടെയും കൺവെൻഷന് പോവാ, പിന്നെ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. ഞാൻ പറഞ്ഞു നമ്മളത് കാണരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്, പക്ഷെ നമുക്കൊരു ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നു. അല്ല നിങ്ങൾ ആരും ചാനലൊന്നും കാണരുതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, നല്ല പ്രസംഗങ്ങൾ കേൾക്കുന്നതിന് ഒരു തെറ്റൊന്നുമില്ലെന്ന്. പക്ഷേ കേൾക്കുന്ന പ്രസംഗങ്ങള് നമുക്കൊരു ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം സഹോദരങ്ങളെ, ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കും. ഇപ്പൊ ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷെ എന്തില്ല, ശക്തിയില്ല. ഇപ്പൊ എന്താ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ശക്തി എന്ന് വിചാരിക്കുന്ന ഒരാൾ പറയുന്നു പവർ, ഇതല്ല ഈ ശക്തി. പിന്നെ ഒരാൾ, ഞങ്ങളൊരു മീറ്റിംഗ് ക്ലാസ്സിൽ പോയപ്പോ കാലം കൂടെ ഒറ്റ ചവിട്ടി കടി ഫയർ. ഈ പവറും ഫയറും ഇച്ചിരി ഒച്ചത്തിൽ പറയുമ്പോ നമ്മൾ വിചാരിക്കുന്ന അറിയോ, എന്തൊരു പവർ അവരുടെ, അവരുടെ മീറ്റിംഗിൽ പോകണം മൊത്തം കുലുങ്ങല്ലേ. ഞാൻ പറഞ്ഞു ഇതാണ് ഒന്നാമത് തെറ്റ് സഹോദരങ്ങളെ. ഈ പവറും ഫയറും ഒക്കെ കേൾക്കണം, ഈ ഒച്ചയിലല്ല ഈ പവർ, ഒച്ചയിലല്ല ഈ ഫയർ. എന്താ എന്താ പവർ, എന്താ എന്താ ദൈവശക്തി എന്ന് പറഞ്ഞ, എന്താ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണെന്ന് പറഞ്ഞ, എന്താ സുവിശേഷം ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, പാപത്തിൽ കിടക്കുന്ന ഒരുവനെ, പിശാചിന്റെ പിടിയിൽ കിടക്കുന്ന ഒരുവനെ അവിടെ നിന്ന് വലിച്ചെടുത്ത് പുറത്തേക്ക് ഇടുന്നതിന് പറഞ്ഞ ശക്തി, അതാ സുവിശേഷത്തിന്റെ ശക്തി. അല്ലാതെ അവിടെ പവർ ഫയർ പറയുന്നതല്ല ശക്തി. നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ പവറിന് പത്ത് പ്രാവശ്യം കേട്ട് കഴിയുമ്പോ പിന്നെ നമ്മളെ പിന്നെ എന്തായി, ഓ എന്തോ ഒരു ബ്രദറേ, അതാണ് അഭിഷേകം. കഴിഞ്ഞ സാര പറഞ്ഞു ഇവിടെയുള്ള ബ്രദർമാരെ കൊണ്ട് പ്രാർത്ഥി വിടുന്ന കാര്യമില്ല, അതൊക്കെ ശക്തിയുള്ള ദേവാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഓക്കോ ആ ഫയർ കിട്ടും, അത് വേറൊരു ഫയറാ. ഞാൻ പറഞ്ഞ ഒരാളെ കൊണ്ട് പ്രാർത്ഥിക്കും തെറ്റൊന്നുമല്ല കേട്ടോ, പ്രാർത്ഥിക്കും തെറ്റൊന്നുമല്ല, പക്ഷെ നമ്മൾ തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യം. അപ്പം അപ്പോൾ സുവിശേഷത്തിന്റെ ശക്തി ഒരുവന്റെ ഹൃദയത്തിന്റെ രൂപാന്തരമാണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതാ സഹോദരങ്ങളെ. രോഗമാണെങ്കിൽ ഇനി പ്രാർത്ഥിച്ച് സൗഖ്യമായില്ലെങ്കിൽ ഡോക്ടർമാർക്ക് കൂടെ പറ്റുന്നു, അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും മരുന്നൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരുവന്റെ ഹൃദയത്തെ മാറ്റാൻ ലോകത്തിൽ ഒരു സൈക്കോളജിക്കും സാധ്യമല്ല, ഒരു കാര്യ പരിപാടികൾക്ക് സാധ്യമല്ല. ഒരു പുതിയ ഹൃദയം കൊടുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനല്ലാതെ സാധ്യമല്ല. അതിന് എന്താ വേണ്ടതെന്നറിയാമോ? അതിന് വേണ്ടതാണ് ദൈവത്തിന്റെ ശക്തി. പിശാചിന്റെ വായിൽ കിടക്കുന്ന ഒരുവനെ, പിടിയിൽ കിടക്കുന്ന ഒരുവനെ അവിടുന്ന് മോചിപ്പിക്കുന്നതാ ദൈവത്തിന്റെ ശക്തി. പാപത്തിൽ മാത്രം താല്പര്യം വെച്ചിരിക്കുന്ന ഒരുവനെ പാപത്തിന്റെ പിടിയിൽ നിന്ന് വിമോചിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ ശക്തി. അതാ പൗലോസ് പറഞ്ഞത് സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. പക്ഷെ ഇവിടെ പറയാണ് ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷെ എന്തില്ല, അതിന്റെ ശക്തിയില്ലാതെ പോവുക, ശക്തിയില്ലാതെ പോവുക. എന്താ ഭക്തിയുടെ വേഷം? ഭക്തിയുടെ വേഷം എന്താ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രസംഗം, കൺവെൻഷൻ, പാട്ട്, കാര്യപരിപാടി, പ്രാർത്ഥന, ഇതെല്ലാം വേഷമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്താ അതിന്റെ ശക്തി? അതിന്റെ ശക്തി ഒരുവന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുന്നതാ. പൗലോസ് പറഞ്ഞു അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തുള്ള മനുഷ്യൻ ബലപ്പെടുന്നതാണ് എന്താണ്? യഥാർത്ഥ ദൈവത്തിന്റെ ശക്തി. ദൈവത്തിന്റെ ശക്തിക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. നമ്മൾ തിരിച്ചറിയണം ആ കാര്യം. അതിന്റെ അടുത്ത് അത്ഭുതം ഇല്ലെന്നോന്നല്ല ഞാൻ പറഞ്ഞത്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ സുവിശേഷത്തിന്റെ ശക്തി അതവന്റെ ഹൃദയത്തിന്റെ രൂപാന്തരത്തിലാണ്. ഇനി അങ്ങനെ രൂപാന്തരപ്പെട്ടവൻ വീണ്ടും വീണ്ടും രൂപാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ് ശക്തി. ഇവിടെ ഭക്തിയുടെ വേഷമുണ്ട്, എന്താ ഭയങ്കര ഉപവാസ പ്രാർത്ഥനയാണ്, ഇരുപത്തൊന്ന് ദിവസം ഉപവാസം. ഞാൻ ചോദിക്കട്ടെ, 21 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ പിന്നെ എവിടെ ശക്തി? ഒരാഴ്ച മുഴുവൻ വചനം കേട്ടു, പക്ഷെ ഹൃദയത്തിൽ ഒരടി പോലും മാറ്റം ഉണ്ടായില്ല. അമ്മാമി അമ്മായിമയോട് പണങ്ങിയിരിക്കുന്ന ആൾ ഇന്നും അമ്മായിമയോട് പണങ്ങിയിരിക്കുക, ഭർത്താവിനോട് അടി ഉണ്ടാക്കുന്ന ആൾ ഇന്നും ഭർത്താവിനോട് അടി ഉണ്ടാക്കിയിരിക്കുക. Then where is the power? സൗരങ്ങളെ, ഹൃദയത്തിന്റെ രൂപാന്തരമാണ്, ദാറ്റ് ഈസ് ദ പവർ. പക്ഷേ ഇന്ന് എന്താ ഉള്ളെന്നറിയാമോ? ഭക്തിയുടെ വേഷമുണ്ട്, എന്തില്ല? ശക്തിയില്ല. രൂപാന്തരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദാറ്റ് ഈസ് മിസ്സിംഗ്. അതുകൊണ്ട് പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, വാട്ട് ഈസ് ദ കണ്ടന്റ്? എന്താ അവര് പറയുന്നത്? എന്താ അവര് പറയുന്നത്? ആ അടുത്ത വാക്യത്തിലേക്ക് വന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഫസ്റ്റ് തിമോത്തി നേരത്തെ വായിച്ച വാക്യം, വേഴ്സ് ചാപ്റ്റർ 6:11, 1 Timothy 6:11.
നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക.
Pursue righteousness, godliness, faith, love, perseverance and gentleness. ഇതാ ഒരുവനെ ദൈവഭക്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പോലീസ് പറയുക. നീ അത് വിട്ടോടി. ഏത് വിട്ടോടി? ദ്രവ്യാഗ്രഹം വിട്ടോടണം, ലോകത്തിന്റെ മോഹങ്ങൾ വിട്ടോടണം, പാപത്തിന്റെ പ്രലോഭനങ്ങൾ വിട്ടോടണം. വിട്ടോടുക മാത്രമല്ല, ചിലത് മുറുകെ പിടിക്കണം. എന്താ മുറുകെ പിടിക്കണ്ടേ? നീതി മുറുകെ പിടിക്കണം, റൈച്ചസ്നെസ്, ഗോഡ്ലിനെസ്, ഭക്തി മുറുകെ പിടിക്കണം, സ്നേഹം മുറുകെ പിടിക്കണം. നമ്മൾ നേരത്തെ കേട്ട പോലെ എന്താ സ്നേഹം? പ്യുർ ഹാർട്ടിൽ നിന്ന് ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാലുള്ളതാണ് സ്നേഹം. സ്നേഹം മുറുകെ പിടിക്കണം, അതിനെ പിന്തുടരണം എന്നാ പറഞ്ഞത്. പിന്തുടരണം. എങ്ങനെ പിന്തുടരണം? അതതിന്റെ പ്രധാനപ്പെട്ട ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സൗരങ്ങൾ, ഇത് പിന്തുടരണം എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അതിന്റെ അർത്ഥം. പെർസ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമോ? എന്റെ മനസ്സിൽ വന്ന ഒരു ഞാൻ വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ ഞാൻ ആദ്യം ആഗ്രഹിച്ചത്, അതെന്താണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് അനേക ദൈവമക്കളുടെ ജീവിതത്തില് രൂപാന്തരം സംഭവിക്കാത്തത്? ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അവർക്ക് ഒരു ആഗ്രഹം തോന്നും, രൂപാന്തരപ്പെടണം, എനിക്കിങ്ങനെ പോയാ പോരാ എന്നുള്ള കുറ്റബോധം അവരുടെ തലയ്ക്കകത്തുണ്ട്. പക്ഷേ കേൾക്കുന്ന വചനങ്ങൾ പിന്തുടരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറയാം, നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എന്തോ ഈ കേൾട്ട വചനം ഇങ്ങനെ പോയാൽ പോരാ കേട്ടോ, ഇങ്ങനെ പോയാൽ പോരാ, മാറണം. പക്ഷെ പ്രസംഗം കഴിഞ്ഞ് അതിനെ പിന്തുടരാൻ കഴിയാത്തത് കൊണ്ട് നമുക്കതിൽ മുന്നേറാൻ കഴിയുന്നില്ല. എന്ത് പിന്തുടരണം? എന്ത് പ്രസ്യൂ ചെയ്യണം? നീതി പിന്തുടരണം. പൗലോസ് എഴുതിപ്പോയപ്പോ അങ്ങ് പോയെന്നേ ഉള്ളൂ, നമ്മളൊന്ന് പോസ് ചെയ്ത് ഇവിടെ ഒന്ന്. നീതി, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വേണ്ടിയുള്ളൊരു വിശപ്പ്. രണ്ടാമത് എഴുതിയിരിക്കുകയാണ്, നീതി മാത്രമല്ല പിന്നെന്താ അടുത്തത്? ഭക്തി, ഗോഡ്ലിനെസ്, ദൈവഭക്തിയുള്ള ജീവിതം. അപ്പോൾ പ്രസംഗം കേൾക്കുന്ന പ്രസംഗം എന്നെ ദൈവഭക്തിയിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് പരിശോധിക്കണം. കേൾക്കുന്ന പ്രസംഗം എന്നെ യേശുക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന പ്രസംഗമാണോ? ദൈവഭക്തിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണോ? ഒരു വിശുദ്ധ ജീവിതം എന്നെ ഉത്സാഹിപ്പിക്കുന്നതാണോ? ദൈവത്തോടുള്ള അനുസരണത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണോ എന്ന് ഡിസേൺ ചെയ്യണം. എന്താ ഗോഡ്ലിനെസിനെ കുറിച്ച് ഒരു വാക്യം കൂടെ പറഞ്ഞോട്ടെ. എന്റെ 4 Timothy 4:8, 1 Timothy 4:8 ഒന്ന് വായിക്കാമോ?
ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാക്തത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു.
ഡിസിപ്ലിൻ യുവേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഗോഡ്ലിനെസ്. ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുക. സ്വരങ്ങൾ, നമ്മള് എന്നാ പറഞ്ഞ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ നമ്മളെ ചിന്തിക്കുന്ന ഒരാൾക്കാരാണ്. ഡിസിപ്ലിൻ വേണം നമുക്ക് അല്ലേ, എല്ലാ കാര്യങ്ങളും ഡിസിപ്ലിൻ. ഇവിടെ പറയുകയാണ്, ദൈവഭക്തിക്കൊത്തവണ്ണം എന്ത് ചെയ്യണം? ഡിസിപ്ലിൻ ചെയ്യണം, ഡിസിപ്ലിൻ ചെയ്യണം. ചിലർ ഭയങ്കര ഡിസിപ്ലിൻ ആൾക്കാരാണ്, കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നു, കൃത്യം ഭക്ഷണം കഴിക്കുന്നു, കൃത്യം കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം ഭയങ്കര ഡിസിപ്ലിനാണ്. ഒറ്റ കാര്യത്തിൽ മാത്രം ഡിസിപ്ലിൻ ഇല്ല. ഏത് കാര്യത്തിൽ എന്നറിയോ? എന്താ? ആ ഭക്തിയുടെ കാര്യത്തിൽ മാത്രം എന്തില്ല? ഒരു ഡിസിപ്ലിൻ ഇല്ല. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, ബൈബിൾ വായിക്കാൻ സമയം കിട്ടുമ്പോൾ ബൈബിൾ വായിച്ചു, ഇനി വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി സുവിശേഷം, ഒരാളോട് സുവിശേഷം പറഞ്ഞു, പറഞ്ഞാ പറഞ്ഞു, ഇല്ലെങ്കിലില്ല. നോ, ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ എത്ര ഡിസിപ്ലിനാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഉത്സാഹമായിട്ടാ. എന്താ ദൈവഭക്തിയുടെ പ്രത്യേകത? ശാരീരിക അഭ്യാസം ഇവിടത്തെ കാര്യങ്ങൾ മാത്രം സെറ്റിൽ ചെയ്യുമ്പോൾ എന്താ ദൈവഭക്തിയുടെ പ്രത്യേകത? നമ്മുടെ വരുവാനുള്ള ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് ദൈവഭക്തി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ബ്രദർ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ദൈവം എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ നിത്യത ചെല്ലുമ്പം അവിടെ ചെല്ലുമ്പോ കർത്താവേ അവിടെ ഒരു കുറവുള്ളവനായിട്ട് നിൽക്കുവാൻ എനിക്കിടയാകരുതേ. ദൈവം എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല, കാരണം ഇവിടത്തെ ഇത്രയും നാളത്തെ കഷ്ടമൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ നിത്യത ചെല്ലുമ്പം അവിടെ കുറവുള്ളവനായിട്ട് നിൽക്കുക എന്ന് വന്നാൽ അവിടെ ദൈവം ആഗ്രഹിച്ചതുപോലെ ഈ ഭൂമി ജീവിക്കാൻ പറ്റിയില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ വരികയാണെങ്കിൽ, ഇവിടെ ഭൂമിയിൽ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് നിർവഹിക്കാനായിട്ട് കഴിയാതെ പോയി എന്നുള്ള നിലയിൽ ദൈവം ഭാഗം നിൽക്കേണ്ടി വരുന്നൊരു കാര്യം ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് അതിനിടവരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയെ എനിക്കുള്ളെന്ന് പറഞ്ഞു. സൗരങ്ങളെ, നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാ, പക്ഷെ ഇടയ്ക്ക് നമ്മുടെ ഹൃദയം അവിടെ കൊണ്ടുവന്ന് എത്തിക്കാം. നിത്യത, ഇറ്റേണിറ്റി, അതാണ് നമ്മുടെ ശാശ്വതമായ സ്ഥലം, ശാശ്വതമായ സ്ഥലം. മണ്ണാമൻ കൂടാരം പൊളിഞ്ഞിടുമെന്നോ, എൻ പ്രിയൻ വരവു സമീപമായെന്നോ, ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. ഓ, എത്ര ബ്യൂട്ടിഫുൾ അല്ലേ. ആ സ്ഥലത്തിന് പേരിട്ടുണ്ടോ പാട്ടുകാരൻ? എന്താണെന്നറിയാമോ? എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ മനോഹര സ്ഥലത്തെനിക്കൊന്ന് പോയാൽ മതി. എന്റെ ചിന്ത എവിടെയാ? എന്റെ ആഗ്രഹം എവിടെയാ? ഇവിടെ ഞാൻ ഒരുങ്ങുന്ന അതിന് വേണ്ടിയിട്ട് മാത്രമാ. അദ്ദേഹം പറയാണ്, പാട്ടുകാരൻ എഴുതിയിരിക്കുകയാണ്, മണ്ണാമൻ കൂടാരം പൊളിഞ്ഞിടും എന്ന് പറഞ്ഞാൽ മരിക്കുവാണെന്ന് എനിക്ക് അറിയത്തില്ല, ഇനി അതിനുമുമ്പ് കർത്താവ് വരുമെന്ന് അറിയത്തില്ല, പക്ഷെ രണ്ടിനും ഞാൻ ഒരുക്കുവാ. മരിക്കാനും ഒരുക്കുമാണ്, കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ ഒരുക്കുമാ. കാരണം എന്താ? എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ കത്തുകയാ സൗരങ്ങളെ. This is really, really important, സൗരങ്ങളെ. ഇത് വളരെ ഇമ്പോർട്ടന്റാ. ഇടയ്ക്ക് നമ്മുടെ ഹൃദയം നമുക്ക് ആ നിത്യതയിലേക്ക് കൊണ്ടുവന്ന് എത്തി വെക്കാം, അവിടെ നിന്ന് കൊണ്ടുവന്ന് വെക്കാം. പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്ക് അത്യുത്തമമല്ലോ. ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന അനുഭവം, അവന്റെ കൂടെ. അന്നവിടെ പിശാചില്ല, അന്നവിടെ ലോകമില്ല, അന്നവിടെ പാപമില്ല, നിത്യ സന്തോഷങ്ങളുടെ ഇമ്പമുള്ള സ്ഥലം. പ്രൈസ് ദി ലോർഡ്. അതാ സ്വർഗത്തിന്റെ പ്രത്യേകത. ഒരു ദിവസം പറഞ്ഞത്, അല്ലാതെ അവിടെ അവിടെ രോഗമില്ലെന്നൊന്നുമല്ല, അവിടെ ശരിയാണ് രോഗമില്ല, അതൊരു കാര്യമാ, പക്ഷെ അതിന്റെ അപ്പുറത്ത് അവിടെ പാപമില്ല, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒന്നും അവിടെ ഇല്ല, അവിടെ പിശാചില്ല, അവിടെ ലോകമില്ല, അവിടെ ജഡമില്ല, അവിടെ ഞാനും എന്റെ കർത്താവും ഒരുമിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡിസിപ്ലിൻ ചെയ്യണം. എന്താണെന്ന് അറിയാമോ? ഡിസിപ്ലിൻ ആൻഡ് ഗോഡ്ലിനെസ്. ദൈവഭക്തിക്ക് ഒത്തവണ്ണം എന്ത് ചെയ്യണം? അഭ്യാസം ചെയ്യണം. എന്ത് ചെയ്യണം? Pursue righteousness. നീതിയെ പിന്തുടരുക, സ്നേഹത്തെ പിന്തുടരുക, ഗോഡ്ലിനെസിനെ പിന്തുടരുക, ഭക്തിയെ പിന്തുടരുക, ക്ഷമയെ പിന്തുടരുക. സ്വരങ്ങൾ, ഇത് പിന്തുടരേണ്ട കാര്യം. എങ്ങനെ പിന്തുടരണം? പിന്തുടർന്ന ഒരാളെ കുറിച്ച് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു, ആരെന്നറിയാമോ? ഒന്ന് ഏലീശയുടെ കാര്യമാ. ഏലിയാവിനെ പിന്തുടർന്നു. എങ്ങനെ പിന്തുടർന്നെ? എന്താ, വിടുന്നില്ല കേട്ടോ, ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറയാണ് എന്തിനാണ് നീ വെറുതെ പോകുന്നത്, പക്ഷെ ഏലീശ ഒറ്റ കാര്യമുള്ളൂ, ഏലിയാവിനെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പിന്തുടരുക. ഇതാ ക്രിസ്ത്യ ജീവിതം. ഞാൻ അവസാനിപ്പിക്കുക. ഒരാൾ പറഞ്ഞു, ലവ് ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഓൾ യുവർ മൈൻഡ്, ഓൾ യുവർ സോൾ, ഓൾ യുവർ സ്ട്രെങ്ത്. വാട്ട് ഈസ് ദാറ്റ്? ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു, ദാറ്റ് ഈസ് ഫോളോയിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പിന്തുടരുന്നതാണ് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ഫോളോയിങ് ക്രൈസ്റ്റ്. ഫോളോയിങ് ക്രൈസ്റ്റ്, അവനെ പിന്തുടരുമ്പോൾ സൗരങ്ങൾ നമുക്കതിന്റെ അകത്ത് ആ സ്നേഹം കാണാം. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനാ നമ്മൾ പെർസ്യൂ ചെയ്യുന്നത്. കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനാ നാം പെർസ്യൂ ചെയ്യുന്നത്. കർത്താവ് നീതി കാണിച്ചതുപോലെ നീതി കാണിക്കാനാ നാം പെർസ്യൂ ചെയ്യുന്നത്. കർത്താവ് അതാ, പ്രൈസ് ദി ലോർഡ്, ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി, ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി. ഇത് വിട്ടുമാറിയിട്ട് ഇന്ന് ലോകത്തിൽ ഒത്തിരി ദുരുപദേശങ്ങളുണ്ട് സൗരങ്ങൾ, ഒത്തിരി ഉപദേശങ്ങൾ ഇങ്ങനെ കിടന്നു മറിഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് വന്നു എന്ന് പറഞ്ഞ ആൾക്കാർ ഒത്തിരി പേരുണ്ട്, നിങ്ങൾക്കറിയാമോ? പുതിയ പുതിയ ഉപദേശങ്ങൾ വന്നോണ്ടിരിക്കുക. മത്തായി 24 ലൂക്കോസ് 21 ഒക്കെ എടുത്ത് ആൾക്കാർ പറഞ്ഞതെന്ന് അറിയാമോ? കർത്താവ് അന്ന് അന്തിക്രിസ്തു വന്നു. ആരായിരുന്നു അന്തിക്രിസ്തു? എപ്പിഫാനസ് ആയിരുന്നു അന്തിക്രിസ്തു. 70 ദേവാലയം തകർത്തു. അവിടെ ഉണ്ടായിരുന്ന അവിടെ കാര്യം ശരിയാ. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന അന്തിക്രിസ്തുവിന്റെ അതേപോലെ കാര്യങ്ങൾ. പക്ഷെ ഓൾറെഡി അന്ന് കർത്താവ് വന്നു, ആത്മീയമായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഫേമസ് ആയിട്ടുള്ള ചില പ്രീച്ചേഴ്സ് ഈ ഉപദേശങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുക, പ്രിട്ടറിസ്റ്റ് എന്ന് പറയും ഈ ഉപദേശങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദയവായി ദൈവവചനം കേൾക്കുമ്പോൾ അത് ദൈവഭക്തിക്ക് ഒത്തവണ്ണമാണോ എന്ന് പരിശോധിക്കണേ. ദൈവഭക്തി എന്നെ എനിക്ക് മുന്നേറ്റം തരുന്നതാണോ? എന്നെ ചലഞ്ച് ചെയ്യുന്നതാണോ? എന്നെ യേശു ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നതാണോ? യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോടെ എന്നെ അനുരൂപനാക്കുന്നതാണോ? വിശുദ്ധിയിലേക്ക് എന്നെ കുറെ കൂടെ അടുപ്പിക്കുന്നതാണോ? ദൈവത്തെ അറിയുവാനായിട്ട് എന്നെ കുറെ കൂടെ സഹായിക്കുന്നതാണോ? പാപം ഉപേക്ഷിക്കുവാനായിട്ട് എന്നെ ഉത്സാഹിപ്പിക്കുന്നതാണോ? നിത്യജീവിതത്തിലേക്ക്, ഇവിടം താൽക്കാലികമാണെന്നും നിത്യമായൊരു സ്ഥലമുണ്ടെന്നും അവിടേക്ക് പോകുവാനായിട്ടാണ് ഞാൻ ഉത്സാഹിക്കേണ്ടതെന്നും എന്നെ ഉത്സാഹിപ്പിക്കുന്നതാണോ എന്ന് പരിശോധിച്ചു വാങ്ങും. ഇല്ലെങ്കിൽ വിശ്വാസം വിട്ടുവിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അതീന്ദ്രാകുവാനുള്ള ഒരു അപകട സാധ്യതയുണ്ട്. കണ്ണുകളടയ്ക്കാം നമുക്ക് ഒരു നിമിഷം. നാം ആരംഭിച്ചതാ ദൈവ മനുഷ്യൻ. ഇതാ ദൈവ മനുഷ്യൻ, ഏത്? യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവൻ. യേശു അതാ വിളിച്ച, കം ഫോളോ മീ. അവിടുത്തെ അനുഗമിക്കുവാൻ, കാൽച്ചുവടുകളെ പിന്തുടരുവാൻ, ആ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, അവിടെ നടന്നുപോലെ നടക്കുവാൻ, ആ വിശുദ്ധ വിളി, അതാ ദൈവ മനുഷ്യന്റെ പ്രത്യേകത. ആ ദൈവമനുഷ്യനാകുവാൻ ദൈവം നമ്മെ വിളിക്കുക. ദൈവമേ, എന്നെ അങ്ങനെ ഒരു വ്യക്തിയാക്കണേ കർത്താവേ. ദൈവഭക്തിക്കൊത്തോണം അഭ്യാസം ചെയ്യുവാനായിട്ട് ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കാൾ 1000 ഇരട്ടി എന്റെ ആത്മീയ കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുവാൻ എന്നെ സഹായിക്കണേ. എന്റെ വചനധ്യാനത്തില്, എന്റെ പ്രാർത്ഥനയില് അതെന്നെ ഒരു രൂപാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് കർത്താവേ എനിക്ക് അവിടുന്ന് കൃപ തരണേ. കർത്താവേ തൃപ്തനായിരിക്കാനായിട്ട് ഈ ഭൂമിയിലെ ഒരു കാര്യങ്ങളും എന്നെ ബാധിക്കാതെ വണ്ണം കർത്താവിൽ തൃപ്തിയോടെ ഇരിക്കുവാൻ എനിക്ക് അവിടുന്ന് കൃപ തരണേ കർത്താവേ. എനിക്ക് യേശു മതി എന്ന് പാടുക മാത്രമല്ല, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ എനിക്ക് എന്റെ യേശുവിന്റെ അപ്രൂവൽ മതി, എനിക്കെന്റെ യേശുവിന്റെ അംഗീകാരം മതി, എനിക്കെന്റെ യേശുവിന്റെ വാക്കുമതി, യേശുവിന്റെ സാന്നിധ്യം മതി, യേശുവിന്റെ കൂട്ടായ്മ മതി, യേശുവിനിൽ പ്രസാദിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രം മതി. അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാം നമുക്ക് സഹോദരങ്ങളെ. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല, അവരെന്തും പറയട്ടെ, പക്ഷേ കർത്താവിന്റെ പ്രസാദം എന്റെ മേലുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെ ബോധിപ്പിക്കുവാനായിട്ടാ? ഹല്ലേലൂയ. ആ ഒരു തൃപ്തിയിൽ, എന്റെ യേശു മതി എന്നുള്ള തൃപ്തിയിൽ, എനിക്ക് കുറവുണ്ടായിരിക്കാം, ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ല, എന്നാലും എന്റെ യേശു എനിക്ക് പൂർണ്ണ തൃപ്തി തരുന്നവനാ. എനിക്ക് എന്റെ യേശു മതി, ഇല്ലായ്മയിൽ യേശു മതി, രോഗത്തിൽ എനിക്ക് യേശു മതി, എന്റെ ബലഹീനതകളിൽ യേശു മതി, എന്റെ കുറവുകൾ എനിക്ക് യേശു മതി, പരാജയങ്ങളിൽ യേശു മതി, എന്റെ എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് യേശു മതി. നമുക്ക് നമ്മുടെ ഹൃദയം അതിൽ ഉറപ്പിക്കാം. താങ്ക് യു ജീസസ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.